ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. സ്റ്റീവൻ പിങ്കർ എന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ എഴുതിയ എൻലൈറ്റൻമെന്റ് നൗ എന്ന പുസ്തകത്തിൽ കണക്കുകൾ നിരത്തി പറയുന്ന ഒരു കാര്യമെന്താണെന്നോ, നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷമാണ് മനുഷ്യരാശിയുടെ എഴുതപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും സമാധാനപൂർണവും സുഖമുള്ളതുമായ കാലഘട്ടം എന്ന്. മനുഷ്യ ചരിത്രത്തിൽ തന്നെ കൊല്ലും കൊലയും കുറഞ്ഞ് സമാധാനപരമായി ജീവിക്കുന്നത് ഇപ്പോഴാണ് എന്ന്. പഴയകാലത്ത് ഇപ്പോൾ കാണുന്നതിന്റെ 100 മടങ്ങായിരുന്നു കൊള്ളയും കൊലയും അക്രമവും എന്നേ അതിന് അർത്ഥമുള്ളൂ. ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും നാളെ. എന്നാൽ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണോ? ഒരിക്കലുമല്ല. നല്ല കാലങ്ങൾ പോയി എന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും.
From time to time, we all ask some deep and difficult questions. Why is the world filled with woe? How can we make it better? How can we give meaning and purpose to our lives? As imponderable as these questions may seem, many people have confident answers to them. In the past, we lived in a state of order and harmony until alien forces brought on decadence and degeneration. We must restore the society to its golden age. Well, what about the rest of us?
ഇന്നൊക്കെ എന്തോണം, പണ്ടല്ലേ ഓണം എന്ന പല്ലവി പാടുന്നവരല്ലേ നമ്മൾ മലയാളികൾ? മൊബൈലും ഇന്റർനെറ്റും ഫേസ്ബുക്കും വാട്സപ്പും ഇല്ലാത്ത പഴമയുടെ നല്ല കാലത്തെക്കുറിച്ച്, അക്കാലത്തെ കളികളെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും ഒക്കെ നല്ല വരികളും നല്ല വരകളും നല്ല ചിത്രങ്ങളും വീഡിയോയുമൊക്കെ പ്രചരിപ്പിക്കുന്നവരാണ് നമ്മൾ. നൊസ്റ്റാൾജിയ, അത് മനുഷ്യന്റെ സ്വാഭാവിക വികാരമാണ്. ഒരു കാലത്ത് അധികം വെറുത്തിരുന്ന കാര്യങ്ങൾ പോലും കുറേ നാളുകൾക്ക് ശേഷം നല്ലതായി തോന്നുന്നത് സ്വാഭാവികം എന്ന് കരുതി ഇന്റർനെറ്റിന്റെയും മൊബൈലിന്റെയും സോഷ്യൽ മീഡിയയുടെയും കടന്നുവരവ് പുതിയ കാലത്തെ ചീത്തയാക്കി എന്ന പരാമർശത്തിൽ കഴമ്പില്ല എന്നല്ല. എന്നാൽ ഇതിന്റെ കടന്നുവരവ് നമുക്ക് സാധ്യമാക്കിയിരിക്കുന്ന വിപുലമായ സൗകര്യങ്ങളും സേവനങ്ങളും വച്ച് നോക്കുമ്പോൾ മറ്റേത് ചെറുത്. അത് പരിഹരിക്കാവുന്നതേയുള്ളൂ. അതിന് നമ്മൾ തന്നെ ശ്രമിക്കണം എന്ന് മാത്രം. ഒരു ചെറിയ കണക്ക് പറയട്ടെ. കേരളത്തിന്റെ ജനസംഖ്യ 3.34 കോടി. നമ്മുടെ മൊബൈൽ ഫോൺ പെനിട്രേഷൻ എത്രയെന്നോ? 4.41 കോടി. ഏറ്റവും ഉയർന്ന മൊബൈൽ പെനിട്രേഷൻ എന്ന് മാത്രമല്ല, സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റ് യൂസേജും ഒക്കെ വളരെ കൂടുതലാണ് കേരളത്തിൽ. അതിനർത്ഥം സോഷ്യൽ മീഡിയ ഉപയോഗവും ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെയും അപേക്ഷിച്ച് താരതമ്യേന കൂടുതലാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. എത്രയെത്ര വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് നമ്മൾ ഓരോരുത്തരും അംഗങ്ങളായിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന കണ്ടന്റിനെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും കാണിക്കുന്ന ആവേശം ചിലപ്പോഴെങ്കിലും പൊല്ലാപ്പായി മാറിയിട്ടില്ലേ? അത് ചിലപ്പോൾ ഏതെങ്കിലും പ്രമുഖനായ വ്യക്തിയുടെ വ്യാജ മരണവാർത്തയായിരിക്കാം, അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവായ, ഉദാഹരണത്തിന് മതവികാരം വ്രണപ്പെടുത്തുന്നതോ മറ്റൊരാളിനെ അപകീർത്തിപ്പെടുത്തുന്നതോ ആയ വ്യാജ വീഡിയോകൾ ആയിരിക്കാം. ആ കണ്ടന്റ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഫോർവേഡ് അല്ലെങ്കിൽ ഷെയർ ബട്ടൺ അമർത്തുന്ന നമ്മൾ തന്നെയല്ലേ വാസ്തവത്തിൽ ഇന്റർനെറ്റിനെയും സോഷ്യൽ മീഡിയയെയും ചീത്തയാക്കുന്നത്? അപ്പോൾ പരിഹാരം ഉണ്ടാകേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയല്ലേ? കേൾക്കുന്നതെല്ലാം വിശ്വസിക്കുകയും കാണുന്നതെല്ലാം അനുകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം കബളിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. യുക്തിയും സാമാന്യബോധവും വളർത്തിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. മറ്റൊരാൾക്ക് ഏത് ചവറും വലിച്ചെറിയാനുള്ള ചവറുകൂനയല്ല താനെന്ന് തീരുമാനമെടുത്താൽ തീരാവുന്നതേയുള്ളൂ നമ്മുടെ പകുതി പ്രശ്നങ്ങളും. അറിവില്ലായ്മ കൊണ്ടല്ല നമ്മൾ വഞ്ചിക്കപ്പെടുന്നത്, അഹംഭാവം കൊണ്ടാണ്. നമ്മളിപ്പോൾ കൂടുതലും കബളിപ്പിക്കപ്പെടുന്നത് ആ അഹംഭാവം കൊണ്ടാണ്. മറ്റൊന്നാലോചിച്ച് നോക്കൂ. കിട്ടുന്നത് മുഴുവൻ മറ്റൊരിടത്തേക്ക് വലിച്ചെറിയുന്നത് സ്വന്തമല്ലാത്ത ആരെക്കുറിച്ചും എന്തും പറയുന്നതിൽ സുഖം കണ്ടെത്തുന്നത് കൊണ്ടാണ്. കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ആലോചിക്കാറുണ്ടോ, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആരെയും വിശ്വാസമില്ലാത്തവരായി നമ്മൾ മാറിയിട്ടുണ്ടോ? ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരും. ആരെയും വിശ്വാസമില്ലാത്തവർക്ക് തന്നിലും വിശ്വാസമുണ്ടാകില്ല. അതുകൊണ്ട് പഴയ കാലമായിരുന്നു നല്ലത് എന്ന് നെടുവേർപ്പെട്ട് ജീവിക്കുകയല്ല വേണ്ടത്. ഇന്ന് കിട്ടിയ സൗകര്യങ്ങളെയും സേവനങ്ങളെയും നേരാമണ്ണം വിനിയോഗിക്കുകയാണ് വേണ്ടത്. ഒരു പ്രത്യേകതരം കണ്ണട നിർമ്മിക്കണം. അത് ഉപയോഗിക്കുന്നവർക്ക് സ്വന്തം ഉള്ളു കാണാനാകണം. പുറത്തുള്ള ഒരു കാഴ്ചയും ദൃശ്യമാകരുത്. എല്ലാ ദിവസവും എല്ലാവരും ഒരേ സമയം ആ കണ്ണട ധരിക്കണം. അപ്പോൾ മുതൽ ലോകം സ്വയം നന്നാകാൻ തുടങ്ങും. ഇനി രണ്ടാമതൊരു കണ്ണട കൂടി നിർമ്മിക്കണം. അത് ധരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിലെ നന്മ മാത്രമേ കാണാൻ സാധിക്കൂ. എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ആ കണ്ണട ധരിക്കണം. അപരനെ അപഹസിച്ച് അധിക്ഷേപിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിർബന്ധമായും അതേ കണ്ണടയിലൂടെ നോക്കണം. ഒരു നന്മയെങ്കിലും ഇല്ലാത്ത ആരുമുണ്ടാകില്ല എന്ന് അപ്പോൾ തിരിച്ചറിയാം.